കൊറോണ വൈറസ് പടരുന്ന സാഹചര്യം തുടരുമ്പോൾ ഓസ്ട്രേലിയയിലുള്ള എല്ലാ രംഗത്തുള്ളവരും രൂക്ഷമായ പ്രതിസന്ധിയിലൂടെയാണല്ലോ കടന്നുപോകുന്നത്. ഒട്ടേറെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളും താൽക്കാലിക വിസയിലുമുള്ളവരുമെല്ലാം ഈ സാഹചര്യങ്ങളിലൂടെ കടന്നുപോവുകയാണ്. ഇവരിൽ ചിലരുമായാണ് SBS മലയാളം ഇന്ന് സംസാരിക്കുന്നത്. ഓസ്ട്രേലിയയിലെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്നതായി പെർത്തിലുള്ള രാഹുൽ രാമഭദ്രൻ പറയുന്നു.
ഞാനിപ്പോ ഓസ്ട്രേലിയയിലെ പെർത്തിലാണ് ഉള്ളത്. പെർത്തിലെ മഡോക്ക് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. ഞാനിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനൊരു ഊബർ ഡെലിവറി പാർട്ണറാണ്. ഇപ്പം എല്ലാവരും പൊതുവെ ഒരു ചർച്ച ചെയ്യുന്ന ഇപ്പൊ ജോലികൾ ഏറ്റവും കൂടുതലുള്ളത് ഡെലിവറി മേഖലയിലാണെന്ന് പറഞ്ഞാൽ കൂടി നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന നേരത്തെ ഡെലിവറി ചെയ്തുകൊണ്ടിരുന്നതിന്റെ പകുതി ഡെലിവറി കൂടി ഇപ്പൊ ഇല്ല. അപ്പം പ്രശ്നമെന്ന് വെച്ചാൽ ആൾക്കാർക്ക് പൊതുവെ ഒരു പേടിയുണ്ട്, ഇപ്പം എങ്ങനത്തെ ആളാണ് ഡെലിവറി ചെയ്യാൻ വരുന്നത് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. രണ്ട്, കാശിന്റെ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രശ്നം പൊതുവെ നന്നായിട്ട് ഓൾ ഓവർ ഓസ്ട്രേലിയ ബാധിച്ചതുപോലെ ഇവിടെയും ബാധിച്ചിട്ടുണ്ട്. അപ്പം പഴയ ഓർഡറുകളുടെ പകുതി പോലും വരുന്നില്ല. അപ്പം സാമ്പത്തികമായിട്ട് നല്ല നമ്മളിപ്പോ എന്തൊക്കെ നമ്മളിപ്പം മിനിസ്റ്റർ നേരത്തെ പറഞ്ഞവരെ നമ്മള് ഷോമണിയൊക്കെ കാണിച്ചിട്ടാണ് വന്നതെങ്കിലും നമ്മളുടെ ദൈനംദിന കാര്യങ്ങൾ നടന്നു പോകണമെങ്കിൽ നമ്മൾ തന്നെ ജോലിക്ക് പോയേ പറ്റും. അപ്പൊ വേറെ ജോലികൾ എല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എല്ലാത്തിനും റെഫറൻസും വേറെ ഇവിടുത്തെ ഉള്ള ആരെങ്കിലും ഒക്കെ പരിചയം വേണം. അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ട് നന്നായിട്ട് നേരിടുന്ന ഒരു സാഹചര്യമാണ്. അപ്പം ഫീസ് അടുത്ത സെമസ്റ്ററിലേക്കുള്ള നമ്മുടെ സൈഡിലെ കോൺട്രിബ്യൂഷൻ ലോൺ വഴിയാണ് വന്നേക്കുന്നത്. അപ്പൊ നമ്മളെ സൈഡിലെ കോൺട്രിബ്യൂഷൻ അടയ്ക്കണമെങ്കിൽ നമ്മൾ അത്യാവശ്യം ഹാർഡ് വർക്ക് ചെയ്തേ പറ്റും. അപ്പം അങ്ങനെ ഇപ്പം ഹാർഡ് വർക്ക് പോലും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ്. ആകെ ഉള്ളൊരു ആശ്വാസം എന്ന് പറഞ്ഞാൽ ഈ സംഘടനകളെല്ലാം ഇടപെടുന്നുണ്ട്. ഇസോയും FERA ഒക്കെ ഇടപെടുന്നുണ്ട്. ഇപ്പൊ ഇസോ കഴിഞ്ഞ ആഴ്ചയിൽ എന്റെ രണ്ട് സുഹൃത്തുക്കൾക്ക് വീട്ടിൽ കൊണ്ടുവന്ന് ഗ്രോസറി കൊടുത്തിരുന്നു. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഭയങ്കര ഒരു സ്ട്രഗ്ലിംഗ് ടൈമാണ്. ജോലിയില്ല, വീട്ടിൽ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുക, പുതുതായിട്ട് വന്നവരുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഒരു മാനസികമായിട്ട് പോലും സ്ട്രെസ് ആയിട്ടിരിക്കുന്നവരുണ്ട്. ആരെയും ബന്ധപ്പെടാതിരിക്കുന്ന ഒരുപാട് പേരുണ്ട്.
ഒട്ടേറെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് ജോലി നഷ്ടമായ കാര്യമാണ് ടാസ്മാനിയയിലുള്ള സെബിൻ ജോർജ് ചൂണ്ടിക്കാട്ടുന്നത്.
ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് ടാസ്മാനിയ സിവിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ്. ഏറ്റവും വലിയ പ്രതിസന്ധി എന്തെന്ന് വെച്ചാൽ ഒരു അൺസർട്ടനിറ്റി ആണ്. ഇനി എന്താ എന്നുള്ള കാര്യത്തിൽ യാതൊരു പ്രതീക്ഷയുമില്ല. കാരണം യൂണിവേഴ്സിറ്റി എല്ലാം എല്ലാം ഇപ്പോൾ ഓൺലൈൻ മോഡിലോട്ട് മാറി. അപ്പോൾ പരീക്ഷ കാര്യങ്ങൾ ഇനി മുന്നോട്ടുള്ള സ്റ്റഡീസ് എങ്ങനെയാന്ന് എനിക്കറിയത്തില്ല. എനിക്ക് പ്രൊജക്റ്റ് ചെയ്യാനുണ്ട്. അത് യൂണിവേഴ്സിറ്റിയിൽ നേരിട്ട് പോയി ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇനി മുന്നോട്ട് വിസ എക്സ്റ്റൻഷൻ കിട്ടുമോ എന്നുള്ളൊരു ഭയമുണ്ട്. അങ്ങനെ ഒരുപാട് അൺസർട്ടനിറ്റീസ് ഉണ്ട് ഇവിടെ. അപ്പം അതിനെക്കുറിച്ച് ഞാൻ വളരെ ബോധേഡാണ്.
ഇതിനു പുറമെ ജോലി സംബന്ധമായും സാമ്പത്തികമായും അന്താരാഷ്ട്ര സ്റ്റുഡൻസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണ് അവിടെ?
ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് ജോലി നഷ്ടമായിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾക്ക് ജോലി നഷ്ടമായിട്ടുണ്ട്. കോൾസ് വോൾഡ് വർത്ത്, ഏജ് കെയർ എന്നിവിടങ്ങളിൽ വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമാണ് ഇപ്പോൾ സ്ഥിരമായ ഒരു ജോലിയുള്ളത്. ഞാൻ നേരത്തെ റെയ്ഡ് ഫോഴ്സിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു കോൺട്രാക്ടറിന്റെ കീഴിലായിരുന്നു ജോലി. അതായത് ക്ലീനിങ് സംബന്ധമായ ഒരു ജോലിയായിരുന്നു അത്. അപ്പോൾ കൊറോണ സ്പ്രെഡ് ആയതുകൊണ്ട് അങ്ങനത്തെ വർക്കുകൾ വളരെ ഗണ്യമായി കുറയുകയും എനിക്ക് ആ ജോലി നഷ്ടപ്പെടുകയും ചെയ്തു. ഇങ്ങനെ ഒരുപാട് കുട്ടികൾ ഇതേ സാഹചര്യങ്ങളിൽ ഇവിടെ കഴിയുന്നുണ്ട്. അത് നേരിട്ട് ഞാൻ കാണുന്നത്.
അപ്പോൾ സൂപ്പർ ആനുവേഷനിൽ നിന്ന് പിൻവലിക്കാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്കുണ്ടല്ലോ, അത് മതിയാകുമോ ഈ ഒരു ക്രൈസിസിലൂടെ കടന്നു പോകാൻ?
സൂപ്പർ ആനുവേഷൻ പിൻവലിക്കാനുള്ള അവസരമുണ്ട്. എന്നിരുന്നാലും നമുക്ക് TFN ജോലികൾ ചെയ്യുമ്പോൾ മാത്രമേ സൂപ്പർ ആനുവേഷൻ നമ്മുടെ അക്കൗണ്ടിലോട്ട് വരികയുള്ളൂ. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് എനിക്ക് വളരെ തുച്ഛമായ ഒരു തുകയാണ് സൂപ്പർ ആനുവേഷൻ വഴി എന്റെ അക്കൗണ്ടിലുള്ളത്. ഒരു മാസോ രണ്ടു മാസോ അതുകൊണ്ട് പിടിച്ചു നിൽക്കാനാവും. പക്ഷെ അതിൽ കൂടുതൽ എന്ത് ചെയ്യുമെന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. ഇവിടുത്തെ മലയാളി അസോസിയേഷൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. കുട്ടികളും വിദ്യാർത്ഥികൾക്കും വേണ്ടി വൗച്ചറുകൾ നൽകാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ഒരു തരത്തിൽ ഒരു സഹായമാണ് എനിക്ക് പേഴ്സണലി. അതുകൂടാതെ നമുക്ക് എമോഷണലായും നമുക്ക് വേണ്ട സപ്പോർട്ടുകളും അവർ നൽകുന്നുണ്ട്.
അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് പുറമെ താൽക്കാലിക വിസയിൽ ഓസ്ട്രേലിയയിൽ എത്തിയിട്ടുള്ള പലരും പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. ഒരു മാസം മുൻപ് മാത്രമാണ് പോളണ്ടിൽ പഠനം പൂർത്തിയാക്കിയ ശേഷം ബോണി സെബാസ്റ്റ്യൻ മെൽബണിലെത്തിയത്.
ഞാനിവിടെ ഓസ്ട്രേലിയയിൽ
476 സ്കിൽഡ് ഗ്രാജുവേറ്റ് വിസയിലാണ് വന്നിരിക്കുന്നത്. ഇതേ വിസയ്ക്ക് എന്റെ ഫ്രണ്ട്സ് മുന്നേ ഇവിടെ വന്നിരുന്നു ഒരു 6 മന്ത്സ് മുന്നേ. അപ്പൊ അവരുടെ അക്കോമഡേഷനിലാണ് ഞാൻ ഇപ്പൊ നിലവിലുള്ളത്. അപ്പോ ഒരു കാഷ്വൽ ജോബോ അല്ലെങ്കിൽ ഏതാണ് ഒരു എഞ്ചിനീയറിംഗ് ജോബിനോ ഇപ്പൊ അപ്ലൈ ചെയ്തിട്ട് ഒരിടത്തു നിന്ന് തന്നെ റിപ്ലൈ പോലും എനിക്ക് കിട്ടുന്നില്ല. അതാണ് ഇപ്പൊ നിലവിലെ കണ്ടീഷൻ. ഞാൻ MS പോളണ്ടിൽ നിന്ന് കഴിഞ്ഞ അവിടുന്നാണ് ഈ വിസ എനിക്ക് 476 വിസ എന്ന് പറഞ്ഞൊരു വിസയ്ക്ക് എനിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റിയത്. അവിടുത്തെ മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് ആ യൂണിവേഴ്സിറ്റി ഈ 476 വിസയുടെ ലിസ്റ്റിലുള്ള യൂണിവേഴ്സിറ്റി ആയിരുന്നു. അങ്ങനെയാണ് ഞാൻ അവിടുന്ന് അപ്ലൈ ചെയ്ത് ഇങ്ങോട്ട് വന്നത്. അപ്പൊ ഇവിടെ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുന്ന വിചാരിച്ചാണ് അവിടുന്ന് ഇങ്ങോട്ട് വന്നത്.
താൽക്കാലിക വിസയിലുള്ളവർക്കും സ്റ്റുഡന്റ് വിസയിലുള്ളവർക്കും കൊറോണ വൈറസിന്റെ ഈ സാഹചര്യത്തിൽ ഇവിടെയുള്ള ചിലവുകൾ വഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ തിരിച്ച് സ്വന്തം നാടുകളിലേക്ക് മടങ്ങിപ്പോകുന്നതായിരിക്കും ഉചിതമെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി നിർദ്ദേശിച്ചിരുന്നു. ഇത് ഒട്ടേറെ വിദ്യാർത്ഥികൾക്ക് ദുഃഖകരമായ വാർത്തയായെന്ന് ഇവർ ചൂണ്ടിക്കാട്ടുന്നു.
പ്രധാനമന്ത്രി പറഞ്ഞത് ശരിയായൊരു കാര്യമാണ്. കാരണം ഏതൊരു നാട്ടിലാണെങ്കിലും അവരവരുടെ സിറ്റിസൻസിനെ PR എന്നുള്ളവർക്കാണ് മുൻഗണന കൊടുക്കുന്നത്. എന്നിരുന്നാലും ഒരു അന്താരാഷ്ട്ര സമൂഹം എന്ന നിലയിൽ ഓസ്ട്രേലിയയിലുണ്ട്. ഈ വിദ്യാർത്ഥികൾ ഈ ഓസ്ട്രേലിയൻ എക്കണോമിക്ക് വളരെ മുതൽക്കൂട്ടാണ്. നമ്മൾ ഈ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് കോൺട്രിബ്യൂഷൻ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ അതുകൂട് കൺസിഡർ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഈവൻ നമുക്ക് സൂപ്പർ അന്വേഷൻ തരുന്നത് നല്ലൊരു തീരുമാനമാണ്. എന്നിരുന്നാൽ കൂടി കുറച്ചും കൂടി അധികം നമ്മളെ ഫിനാൻഷ്യൽ സപ്പോർട്ട് ചെയ്യുന്നത് എന്നാണ് എന്റെ ഒരു ആഗ്രഹം.
സത്യത്തിൽ അതൊരു ഷോക്കോട് കൂടിയാണ് പല നമുക്ക് ഒരുപാട് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് കുട്ടികളുടെ. അപ്പം എല്ലാരും അതൊരു ആ ഭാഗത്ത് ഒരു ഷോക്കോട് കൂടിയാണ് കേട്ടത്. കാരണം നമ്മൾ തിരിച്ചു പോവുക എന്ന് പറയുമ്പോൾ അതൊരു എളുപ്പമുള്ള കാര്യമാണെങ്കിലും നമ്മള് എന്താ ഒരു ലക്ഷങ്ങൾ മുടക്കി ഒരു ബിസിനസ് ചെയ്യുന്ന പോലെയാണ്. നമ്മൾ ഒരുപാട് ലക്ഷങ്ങൾ ചെലവാക്കിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം പെട്ടെന്ന് ഒരു ദിവസം നമ്മളോട് ഇപ്പം തിരിച്ചു പോവാന്ന് പറയുമ്പോൾ അത് ഈസി അല്ല. ഇപ്പൊ 2 സെമസ്റ്ററുള്ള ഫീസ് അടച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ തിരിച്ചു പോയി കഴിഞ്ഞാൽ ഇനി ഇങ്ങോട്ടത്തേക്ക് ഇപ്പൊ തന്നെ ഇവിടുത്തെ സിറ്റിസൺസിലും പിന്നെ പെർമനന്റ് റെസിഡൻസിലും മാത്രമാണ് മിനിസ്റ്ററുടെ ആ ഒരു ടോക്കിന്ന് സപ്പോർട്ട് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയത്. അപ്പം പല പല ഗ്രൂപ്പുകളിലും ചർച്ച ചെയ്യുന്നത് ഇതാണ്, നമ്മൾ തിരിച്ചു പോകാൻ തയ്യാറാണ്. പക്ഷേ നമ്മളിപ്പം അങ്ങനെ പറയുന്നവരുണ്ട്, തിരിച്ചു പോകാൻ പോകുമ്പോൾ നമ്മളിപ്പോൾ അടച്ച ഫീസ് നമ്മളിവിടെ ചെലവാക്കിയത് എല്ലാത്തിൻ്റെയും ചെലവാക്കിയതല്ല, അടച്ച ഫീസ് നമുക്ക് ഇപ്പോൾ ഉപയോഗപ്പെടുത്തില്ലല്ലോ. അപ്പം ഓസ്ട്രേലിയൻ ഇൻകത്തിൻ്റെ നല്ലൊരു ശതമാനവും ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ ഫീ കൊണ്ട് തന്നെ ഉണ്ടാവുന്നുണ്ട്. അപ്പം അങ്ങനെ അത്തരത്തിലുള്ള ഒരു മേഖലയെ മൊത്തത്തിൽ അങ്ങനെയുള്ളവരെ ഇപ്പൊ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല, അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ബുദ്ധിമുട്ടാണെങ്കിൽ തിരിച്ചു പോകാം എന്ന് പറയുന്നത് വളരെ വിഷമമുള്ള ഒരു കാര്യം തന്നെയാണ്.
താൽക്കാലിക വിസയിലുള്ളവർക്കും അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കും പരിമിതമായ സഹായമാണ് സർക്കാരിൽ നിന്ന് ലഭ്യമാകുന്നതെന്ന് ഇവർ ചൂണ്ടിക്കാട്ടുന്നു. സൂപ്പർ ആനുവേഷനിൽ നിന്ന് പണം പിൻവലിക്കാനുള്ള അവസരം ചില വിദ്യാർത്ഥികൾക്ക് ലഭ്യമാണ്. എന്നാൽ ഇത് വളരെ ചെറിയ രീതിയിൽ മാത്രമാണ് സഹായിക്കുക എന്ന് സെബിൻ ജോർജ് പറയുന്നു. ഓസ്ട്രേലിയൻ സർവകലാശാലകളും വിദ്യാർത്ഥി സംഘടനകളും ഈ അവസരത്തിൽ വിദ്യാർത്ഥികൾക്ക് സഹായമെത്തിക്കാനുള്ള ചർച്ചകൾ സജീവമാക്കിയിട്ടുണ്ട്. ഫീസ് അടയ്ക്കുന്ന കാര്യത്തിൽ ഇളവുകൾ ഇതുവരെ ലഭ്യമായിട്ടില്ലെന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ മറ്റു സഹായങ്ങളുമായി പല സ്ഥാപനങ്ങളും മുന്നോട്ട് വരുന്നതായി സെബിൻ ജോർജ് പറയുന്നു.
യൂണിവേഴ്സിറ്റി പുതിയതായിട്ട് ഒരു ഫാസ്റ്റ് ട്രാക്ക് സേഫ്റ്റി നെറ്റ് ഗ്രാൻഡ് സ്കീം 2020 കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പ്രകാരം നമുക്ക് ഡിസേർവ്ഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് നൽകുന്നതാണ്. അതായത് ഈ വാടക അടയ്ക്കുക അല്ലെങ്കിൽ ഗ്രോസറി വാങ്ങിക്കാനുള്ള ബില്ല്, അതായത് 2 ആഴ്ചത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം നമുക്ക് പൈസ ഒന്നും വരുന്നില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ തീർച്ചയായും സഹായിക്കാമെന്ന് നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനായി ഒരു ഫോമും നമുക്ക് നൽകിയിട്ടുണ്ട്. അത് 2 ദിവസം മുമ്പെയാണ് എനിക്ക് കാണാൻ ഇടയായത്. അപ്പൊ തന്നെ യൂട്ടാസുമായി ബന്ധപ്പെടുകയും ആ ഫോം ഫില്ല് ചെയ്ത് അവർ കൊടുക്കുകയും ചെയ്തു. അവര് ഇനി വെരിഫൈ ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ നമ്മളെ അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്.
പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഇസ്വായും പിയാവേയും പോലെയുള്ള സംഘടനകൾ നല്ല സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ ആഴ്ച യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു എന്താ ഗിൽഡ് മെമ്പേഴ്സ് ഒരു ന്യൂസ് പുറത്തു വിട്ടിരുന്നു. $25 പെർ വീക്ക് പ്ലസ് ഇന്റർനെറ്റ് യൂസേജിന് വേണ്ടിയിട്ട്. ഇന്റർനെറ്റ് ഇപ്പം ഓൺലൈൻ ക്ലാസ്സുകൾ ആയതുകൊണ്ട് അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മള് എത്രയൊക്കെ പറഞ്ഞാലും നമ്മൾ IELTS ഒക്കെ എഴുതിയെടുത്ത് വന്നെന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് ഇഷ്യൂസ് ഒരുവിധപ്പെട്ട എല്ലാവർക്കും ഉണ്ട്. അപ്പം ഓൺലൈൻ വഴി അതിൽ ചർച്ച ചെയ്യുക, ഓൺലൈൻ വഴി നമ്മുടെ മാർക്കിന്റെ ഇത്ര പെർസെന്റേജ് ഓൺലൈൻ വഴി പാർട്ടിസിപ്പേഷനിലാവുക എന്ന് പറയുമ്പോൾ അത് ബുദ്ധിമുട്ടണം. അതിനു വേണ്ടിയിട്ട് കോളേജിന്റെ സൈഡിൽ നിന്ന് $100 പെർ മന്തില് പ്ലസ് $25 നമുക്ക് ചെലവിനും കോളേജിന് തരണം എന്നുള്ള രീതിയിൽ ചർച്ചയ്ക്ക് ഉറപ്പായിട്ട് അങ്ങനെ ഒരു തീരുമാനം എടുപ്പിക്കാം, അടുത്ത സെമസ്റ്ററിലെ ഫീസ് കുറപ്പിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം വിജയിക്കുമെന്ന് അറിയില്ല, ചർച്ചകൾ നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതുവരെ എനിക്ക് സപ്പോർട്ട് ഉണ്ടാവുന്ന ഒരു വാർത്ത പോലും ഞാൻ കണ്ടില്ല.
എന്തുതന്നെയായാലും ഈ അവസരത്തിൽ കേരളത്തിലേക്ക് തിരിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നില്ലെന്നാണ് ഇവരെല്ലാവരും ചൂണ്ടിക്കാട്ടുന്നത്. ഏതെങ്കിലും രീതിയിൽ ജോലി കണ്ടെത്തി ഇവിടെ തുടരാനാണ് ഇവർ ശ്രമിക്കുന്നത്.
ഈ ഒരു സാഹചര്യത്തിൽ ഓൺലൈൻ ആയിട്ട് പഠിക്കുന്നത് തന്നെയാണ് വളരെ ഉചിതമായ ഒരു തീരുമാനം. കാരണം ഇവിടെ കോവിഡ് പടരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവിടുത്തെ ക്ലൈമറ്റ് വെച്ച് നോക്കുമ്പോൾ വളരെ തണുത്ത ഒരു ക്ലൈമറ്റ് ആണ്. അതുകൊണ്ട് വീട്ടിലിരുന്ന് പഠിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. നാട്ടിലേക്ക് മടങ്ങുന്നതിനെ പറ്റി ഞാൻ ചിന്തിക്കുന്നില്ല. കാരണം എത്രയും പെട്ടെന്ന് ഇത് തീരുമെന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തിരിച്ച് നമ്മുടെ പഠനം കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുമെങ്കിലും നാട്ടിൽ ലോക്ക്ഡൌൺ ആയ സ്ഥിതിക്ക് 14 വരെ ഇവിടുന്ന് ഫ്ലൈറ്റ് ഒന്നും പോകുന്നില്ലെന്ന് ഹൈക്കമ്മീഷൻ കഴിഞ്ഞ ദിവസം അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു അവസരം കിട്ടിയാൽ തന്നെ ഇവിടെ മടങ്ങി എത്തേണ്ട ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് വളരെ അധികമായിരിക്കും. എന്റെ ഒരു താല്പര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ തുടരുന്നതായിരിക്കും വളരെ നല്ലതെന്നാണ് തോന്നുന്നത്.
നിലവിൽ ഇപ്പോൾ ഗവൺമെന്റിൽ നിന്നുള്ള അറിയിപ്പ് പ്രകാരം നമ്മൾക്ക് ടെമ്പററി വിസ ഉള്ളവർക്കും അതുപോലെ തന്നെ ഇവിടെ സ്റ്റഡി വിസ ഉള്ളവർക്കൊക്കെ ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ഹെൽപ്പൊന്നും കിട്ടില്ല എന്നാണ് ഇതുവരെ അറിഞ്ഞത്. ഞാനൊരു ടെമ്പററി വിസയിൽ നിൽക്കുന്നതുകൊണ്ട് ഗവൺമെന്റ് ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് ഒരു ഹെൽപ്പ് കിട്ടില്ല. അപ്പോൾ പ്രൈം മിനിസ്റ്റർ പറഞ്ഞ പോലെ ഒന്നുകിൽ നമുക്ക് സ്വന്തം ചെലവിൽ ഇവിടെ നിൽക്കാം, ജോബ് ഉണ്ടെങ്കിൽ ജോബിൽ നിൽക്കാം, അല്ലെങ്കിൽ സ്വന്തം ചെലവ്, അല്ലെങ്കിൽ എന്താണ് തിരിച്ച് നാട്ടിലേക്ക് പോകാമെന്നുള്ളൊരു അറിയിപ്പാണ് ഇപ്പൊ നമ്മൾ മീഡിയയെ കൂടി ഒക്കെ അറിഞ്ഞത്.
അപ്പോൾ അത് താങ്കൾ തിരിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? എങ്ങനെയാണ്?
ഇല്ല, അങ്ങനെ ഇപ്പൊ ഞാൻ വന്നിട്ട് ഒരു 1 month ആയിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തിരിച്ചു പോകുന്നതിനെ പറ്റി ഇതുവരെ ആലോചിച്ചിട്ടില്ല. ഒരു കുറച്ച് നാളൊന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാന്നുള്ള ഒരു ഒരു ചിന്തയിലിരിക്കുന്നു. എന്തെങ്കിലും ഒരു കാഷ്വൽ വർക്കെങ്കിലും കിട്ടുമെന്ന്.
എന്തെങ്കിലും രീതിയിലൊരു സഹായം എവിടെങ്കിലും താങ്കൾക്ക് ഇപ്പോൾ ലഭിക്കുന്നുണ്ടോ ഈ ഒരു അവസരത്തില്?
നിലവില് ഒരു ഹെൽപ്പും എനിക്ക് കിട്ടുന്നില്ല. അപ്പോ ഞാനിപ്പോ ഫ്രണ്ട്സിന്റെ കൂടെ ഉള്ളതുകൊണ്ട് അവരുമായിട്ട് ഷെയർ ചെയ്ത് ഇങ്ങനെ നമ്മുടെ അക്കോമഡേഷന് ഫുഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകുന്നു എന്നല്ലാതെ വേറെ ഒരു എക്സ്റ്റേണൽ ആയിട്ടോ അല്ലെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു ഹെൽപ്പൊന്നും എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല.
ഇപ്പോൾ പലരും ചൂണ്ടിക്കാട്ടിയതുപോലെ പല മലയാളി കൂട്ടായ്മകളും അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് സഹായം എത്തിക്കുന്നുണ്ട്. ടാസ്മാനിയയിലെ ഹോബാർട്ട് മലയാളി അസോസിയേഷനിലുള്ള ബീന റോയ് അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കായി ഒരുക്കുന്ന സഹായത്തെക്കുറിച്ച് വിശദീകരിക്കുന്നു.
ഈ ചലഞ്ചിങ് ടൈമിൽ കൊറോണ എന്ന് പറയുന്ന ഈ സംഭവം ചൈനയിലാണ് ആരംഭിച്ചതും സ്പ്രെഡ് ചെയ്തെങ്കിലും ഇതെല്ലാ രാജ്യങ്ങളിലും ബാധിച്ചു. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ കൊച്ചു സ്റ്റേറ്റിനെയും ബാധിച്ചു, ടാസ്മാനിയനെ. അപ്പൊ ഇവിടെ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഉണ്ട്, മറ്റ് ഫാമിലീസ് ഉണ്ട്, ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ ഫാമിലീസ് ഉണ്ട്. എല്ലാവരെയും അത് സാമ്പത്തികമായിട്ടും വളരെ തോതിൽ വളരെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. പ്ലസ് സാമ്പത്തികം ബാധിക്കുമ്പോൾ അത് മാനസികമായിട്ടും അവരെ ബാധിച്ചിട്ടുണ്ട്. മറ്റ് പല കാര്യങ്ങൾ, അവരുടെ എക്സാംസിന് ബാധിച്ചു, അവരുടെ സ്റ്റഡീസിനെ ബാധിച്ചു. അങ്ങനെയുള്ളവരെയൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞങ്ങൾ ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേര് കരുണ എന്നാണ്, കരുണ ഫോർ കൊറോണ, ഹെൽപ്പിംഗ് ഹാൻഡ് ഫ്രം HMA. അപ്പൊ അത് ഹെൽപ്പിംഗ് സ്റ്റുഡൻസ് ആൻഡ് ഫാമിലീസ് ആണ് ഇൻ അവർ കമ്മ്യൂണിറ്റി അഫക്റ്റഡ് ബൈ COVID-19. അതാണ് ഞങ്ങളുടെ എയിം. അപ്പൊ അതിൽ ഞങ്ങൾ ഫ്രീ ഫുഡ് കൊടുക്കുന്നുണ്ട്, ഗ്രോസറി വൗച്ചേഴ്സ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫാമിലീസിനാണെങ്കിൽ $50 വൗച്ചറാണ് കൊടുക്കുക. സ്റ്റുഡൻസിന് $30 വൗച്ചർ, പ്ലസ് മറ്റെല്ലാ അസിസ്റ്റൻസും ഞങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡിംഗ് ഇമോഷണൽ സപ്പോർട്ട്. പക്ഷെ ഈ വൗച്ചർ കൊടുക്കാന്ന് ഞാൻ പറഞ്ഞത് $30 ഒരു പ്രാവശ്യം കൊടുക്കുക എന്നുള്ളതല്ല, അവർ ഡെയിലി ബേസിസിൽ ഞങ്ങള് മീറ്റിംഗ് കൊടുക്കുന്നുണ്ട്. എക്സിക്യൂട്ടീവ്സ് ഞങ്ങൾ മീറ്റിംഗ് കൂടി ഡെയിലി ബേസിൽ അനാലിസിസ് ചെയ്തിട്ട് അവർക്ക് കൊടുക്കുകയാണ്.
വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ ഇന്ത്യൻ കൂട്ടായ്മകളുടെ അംബ്രല്ല ബോഡിയായ ഇസ്വയുടെ ജേക്കബ് സോളമനും അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കുള്ള സഹായത്തെക്കുറിച്ച് വിശദീകരിച്ചു.
COVID-19 എന്ന മാരക രോഗത്തിന്റെ വ്യാപനം മൂലം ഇന്റർനാഷണൽ സ്റ്റുഡൻസ്, പ്രായമുള്ളവര്, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ കുറിച്ച് നമ്മൾ കൺസേൺ ആണ്. അതുകൊണ്ട് അവർക്ക് വേണ്ടി ഇങ്ങനെ അവർ പാർട്ട് ടൈം ചെയ്ത് ജോലി ചെയ്ത് അവർ ധനം സമ്പാദിച്ചിരുന്നു. എന്നാൽ ഈ സാഹചര്യത്തിൽ അവർക്ക് പാർട്ട് ടൈമിൽ ചെയ്യാൻ ഒക്കുന്നില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഭക്ഷണം നമ്മൾ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മൂന്നാല് ഹോട്ടലുകളുമായിട്ട് സംസാരിച്ചിട്ട് ആ ഹോട്ടലുകൾ അവർക്ക് ദിവസവും ഇത് വെജിറ്റേറിയൻ ഫുഡ് അവർക്ക് ചെന്ന് പിക്കപ്പ് ചെയ്യാവുന്നതാണ്. അതുപോലെ അത്യാവശ്യമായിട്ടിരിക്കുന്ന ഗ്രോസറി സാധനങ്ങൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ പല ഇന്ത്യൻ ഗ്രോസറികളും അടുക്കളയിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചിട്ട് അവർക്ക് അത് കൊടുക്കുന്നുണ്ട്. കൂടാതെ ഈ സീനിയേഴ്സിന് എന്തെങ്കിലും അസിസ്റ്റൻസ് ആവശ്യമുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്തു വരുന്നുണ്ട്.
ഇപ്പോൾ നമ്മൾ കേട്ടതിൽ നിന്ന് പുറമെ ഒട്ടേറെ മലയാളി കൂട്ടായ്മകൾ ഓസ്ട്രേലിയയിൽ ഉടനീളം അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കും പൊതുസമൂഹത്തിനും സഹായമെത്തിക്കാനുള്ള സംരംഭങ്ങളിൽ സജീവമാണ്. ഇതേക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ SBS മലയാളത്തിന്റെ വെബ്സൈറ്റിൽ നിന്നും ഫേസ്ബുക്ക് പേജിൽ നിന്നും ലഭ്യമാണ്.